بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. إسلام لا أنجا أدستان غارين غليل ونانا صوم رمضان. ഇബ്നു ഉമറിന്റെ ഹദീസിൽ വന്നതായി കാണാം, ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് വ ഇഖാമിസ് സലാ വ ഇതാഇ സകാ വ സൗമി റമദാന വ ഹജ്ജിൽ ബൈത്ത്. ചില ഹദീസുകൾ വ ഹജ്ജിൽ ബൈത്ത് വ സൗമി റമദാൻ നേരെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത് എണ്ണി പറഞ്ഞ, അല്ലെങ്കിൽ നാലാമത് എണ്ണി പറഞ്ഞ കാര്യമാണ് റമദാൻ മാസത്തിലെ നോമ്പ് എന്നത്. നോമ്പിന് അനേകം ഫളുകളുണ്ട്, അതിൽപ്പെട്ടതാണ് അസ്സൗമു ജുന്ന, നോമ്പ് പരിചയമാണ് എന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ വന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് വസീയത്ത് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിസ്സൗമി ഫഇന്നഹു ലാ ഇദ്ല ലഹു, നീ നോമ്പ് നോൽക്കുക, നിനക്ക് അതിന് തുല്യമായി മറ്റൊന്നും ലഭിക്കുകയില്ല. അതുപോലെ തന്നെ ധാരാളം ഫളുകൾ നോമ്പിന് വന്നിട്ടുണ്ട്. നോമ്പ് വാജിബാകുന്ന മാസമാണ് റമദാൻ മാസം. റമദാൻ മാസത്തിനും അനേകം ഫളുകളുണ്ട്. ഷഹറു റമദാൻ അല്ലദീ അൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ വബയ്യനാതി മിനൽ ഹുദാ വൽ ഫുർഖാൻ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാമ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ റമദാൻ മാസത്തിന്റെ ശ്രേഷ്ഠതകൾ പറയുന്ന ധാരാളം പരാമർശങ്ങൾ കാണാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് റമദാൻ മാസത്തിലാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും അവതരിച്ചത്. ഖുർആനും സബൂറും ഇഞ്ചീലും തൗറാത്തും സഹ്ഫു ഇബ്രാഹീമും ഒക്കെ അവതരിച്ചത് റമദാനിലാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ ഹദീസുകളിൽ കാണാം, റമദാനായി കഴിഞ്ഞാൽ ഫുത്തിഹത്ത് അബ്വാബുസ്സമാ, ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. വഗുല്ലിഖത്ത് അബ്വാബു ജഹന്നം, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടും. ഫലം യുഫ്തഹ് മിൻ ഹബാബുൻ, നരകത്തിലെ ഒരു വാതിൽ പോലും തുറക്കുകയില്ല. വഗുല്ലിഖത്തി ഷയാത്തീൻ, ഷയത്താൻമാർ അവർ കെട്ടപ്പെടും. എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ശ്രേഷ്ഠതകൾ റമദാനിൽ പറഞ്ഞിട്ടുണ്ട്. ഫഇന്ന ലില്ലാഹി ഫീ കുല്ലി ലൈലത്തിൻ ഉതഖാഉ മിനന്നാർ, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് റമദാനിലെ ഓരോ രാത്രികളിലും നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന ചില ആളുകളുണ്ട്. റമദാൻ മാസത്തിനും നോമ്പിനും വലിയ ശ്രേഷ്ഠതയുണ്ട്. ധാരാളം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൽ പലതും, കാരണം ധാരാളം ഖുത്ബകളിൽ പരാമർശിക്കപ്പെടാറുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു ചെറിയ ഭാഗം പഠിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് നമ്മൾ ആരംഭിക്കുന്നത് അബ്ദുൽ ഖാനി അൽ മഖ്ദിസി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ അംദത്തുൽ അഹ്കാം എന്ന പുസ്തകത്തിൽ കിതാബുസ് സിയാം എന്ന ബാബിന്റെ വിശദീകരണമാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഈ കിതാബിൽ അദ്ദേഹം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഫിഖ്ഹുമായി ബന്ധപ്പെട്ട, കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട അഹാദീസുകൾ ക്രോഡീകരിച്ചിരിക്കുന്നു. ഈ പുസ്തകത്തിൽ കിതാബുസ് സിയാം എന്ന അധ്യായത്തിൽ അദ്ദേഹം ബുഖാരിയും മുസ്ലിമും കൊണ്ടുവന്ന നോമ്പിന്റെ വിഷയത്തിലുള്ള ഹദീസുകൾ വളരെ മനോഹരമായ തർത്തീബിൽ, വളരെ മനോഹരമായ ക്രോഡീകരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിൽ ആദ്യം നോമ്പ് ആരംഭിക്കുന്ന നോമ്പിന്റെ ഫളുകളുണ്ട്, പിന്നെ നോമ്പ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, അതുപോലെ അത്താഴത്തിന്റെ ഫളുകളുണ്ട്, അതുപോലെ നോമ്പിന്റെ ഇടയിലുള്ള കാര്യങ്ങളുണ്ട്, നോമ്പ് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട്, മറന്നുപോയി ഭക്ഷിച്ചാൽ എന്ത് ചെയ്യണമെന്നതുണ്ട്, അതുപോലെ നോമ്പ് തുറയുടെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇഹ്തികാഫ്, ലൈലത്തുൽ ഖദർ ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളുമുണ്ട്. ഈ വിഷയത്തിൽ വന്ന ഹാദീസുകളാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുള്ളത്. അപ്പോ ഇന്ന് ആദ്യത്തെ ഈ ദർസിൽ നമ്മൾ അബ്ദുൽ ഖനി അൽ മഖ്ദിസി, അദ്ദേഹത്തിന്റെ ചരിത്രം ചെറുതായി ഒന്ന് വായിക്കാം. ഇതിന്റെ ചുരുക്കം മാത്രമാണ് വായിക്കുന്നത്. അതല്ലെങ്കിൽ അബ്ദുൽ ഖനി അൽ മഖ്ദിസി റഹ്മഹുള്ള, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ധാരാളം പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്ന അനേകം പുസ്തകങ്ങൾ വേറെയും ഉണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യനായ അദിയ അൽ മഖ്ദിസി റഹ്മഹുള്ള മൂന്ന് വോള്യമുള്ള പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ വേറെയും കിതാബുകളുണ്ട്. ഇദ്ദേഹം ഇമാം അഹമ്മദിന്റെ കാലശേഷമുള്ളതാണ്, കാലഘട്ടം നമുക്ക് വായിക്കാം. ഹുവ അബു മുഹമ്മദ് എഴുതിയെടുത്തോളാം, ഇത് അദ്ദേഹത്തിന്റെ കുനിയത്താണ്. അബു മുഹമ്മദ്, അബു മുഹമ്മദ് തഖിയുദ്ദീൻ, ഇത് ലഖബാണ്, ഇസ്മല്ല ലഖബാണ്, അത് തഖിയുദ്ദീൻ. അബു മുഹമ്മദ് കുനിയത്താണ്, തഖിയുദ്ദീൻ ലഖബാണ്. തഖിയുദ്ദീൻ അബ്ദുൽ ഗനി, അബ്ദുൽ ഗനി അൽ ഗനി അല്ലാഹുവിന്റെ ഇസ്മാണ്, അബ്ദുൽ ഗനി ഇബ്നു അബ്ദുൽ വാഹിദ്, ഇബ്നു അബ്ദുൽ വാഹിദ് ഇബ്നു അലി ഇബ്നു സുറൂർ ഇബ്നു റാഫിഅ ابن حسن ابن جعفر الجماعيلي 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 الف لام جيم ميم الف عين ياء لام ياء المقدسي 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 ഇതുവരെ പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരാണ് അബ്ദുൽ ഗനി ഇബ്നു അബ്ദുൽ വാഹിദ് ഇബ്നു അലി ഇബ്നു സുറൂർ ഇബ്നു റാഫിഅ ഇബ്നു ഹസൻ ഇബ്നു ജഅഫർ, അദ്ദേഹത്തിന്റെ പേരാണ്. അൽ ജമാഇലി, അദ്ദേഹം ജനിച്ച സ്ഥലത്തിലേക്കുള്ള നിസ്ബത്താണ്. അൽ ജമാഇൽ, ജമാഇൽ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ജമാഇലി എന്ന് പറഞ്ഞ ജമാഇലിൽ ജനിച്ചവൻ എന്ന അർത്ഥത്തിൽ അൽ ജമാഇലി അദ്ദേഹത്തിന്റെ നിസ്ബത്താണ്. അൽ മഖ്ദിസി, അൽ മഖ്ദിസി, അൽ മഖ്ദിസി എന്ന നിസ്ബത്താണ്. ബൈത്തുൽ മഖ്ദിസിന്റെ അടുത്തായിരുന്നു ഈ ജമാഇലി എന്ന സ്ഥലം. അതുകൊണ്ട് ജമാഇൽ എന്ന പ്രദേശം ബൈത്തുൽ മഖ്ദിസിലേക്ക് വളരെ ചേർത്തപ്പെട്ടിരുന്നു. ജമാഇലിൽ ജീവിച്ചിരുന്ന ആളുകളും ബൈത്തുൽ മഖ്ദിസും വളരെ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അൽ മഖ്ദിസി എന്ന പേര് വന്നത്, അൽ മഖ്ദിസി എന്ന നിസ്ബ വന്നത്. അൽ മഖ്ദിസി നിസ്ബതൻ ലിബൈത്തുൽ മഖ്ദിസ് ലിഖുർബി ജമാഇല മിൻഹു. സുമ്മ ദിമശ്ഖിയു, സുമ്മ ദിമശ്ഖി, ആദ്യം അദ്ദേഹം ജമാഇലി മഖ്ദിസ് എന്നീ സ്ഥലം ജമാഇലിലായിരുന്നു താമസിച്ചിരുന്നതെങ്കിൽ പിന്നീട് അദ്ദേഹം ദിമശ്ഖിലേക്ക് താമസം മാറ്റി. പിന്നെ അദ്ദേഹം അവിടെയാണ് വളർന്നത്. ثم الدمشقي الصالحي 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 എന്ന പേര് വന്നത് ദിമശ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന പ്രദേശത്തെ ഒരു മദ്രസ, ഒരു മർക്കസ് കുറച്ച് ആളുകൾ സ്ഥാപിച്ചിരുന്നു. അപ്പൊ ഈ മർക്കസിൽ അതിനവർ നൽകിയിരുന്ന പേര് ഒരു പ്രത്യേക പേരായിരുന്നു അതിനവർ നൽകിയിരുന്നത്. പിന്നീട് ആ മർക്കസും അതിനോട് ചുറ്റി നിൽക്കുന്ന ആളുകളും അവിടെ വരാറുണ്ടായിരുന്ന പണ്ഡിതന്മാരും സാലിഹീങ്ങളായതുകൊണ്ട് ജനങ്ങൾ ആ മദ്രസക്ക്, ആ മർക്കസിന് പേരുകൊടുത്തു. അൽമദറസത്തു സാലിഹിയ, അതല്ലെങ്കിൽ അൽമദറസത്തു സലാഹിയ. അങ്ങനെയാണ് അദ്ദേഹത്തിന് സാലിഹി എന്ന നിസ്ബ വന്നത്. അദ്ദേഹം മദ്രസയിലുള്ള ആളായിരുന്നു. അൽമദറസത്തു സാലിഹിയ, അൽമദറസത്തു സലാഹിയ, അത് ജനങ്ങൾ കൊടുത്ത പേരാണ്. മദ്രസയുടെ പേരതായിരുന്നില്ല, പിന്നീട് ആ പേര് അങ്ങനെയായി. വലിയ വലിയ പണ്ഡിതന്മാർ സ്ഥിരമായി വന്നിരുന്ന മദ്രസയായിരുന്നു അത്. സാലിഹ്യങ്ങളായ ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് അവിടെയുള്ള നാട്ടുകാർ അതിന് കൊടുത്ത പേരായിരുന്നു അത്, അൽമദറസത്തു സലാഹിയ. ബസ്സാലിഹി എന്ന അദ്ദേഹത്തിന്റെ നിസ്ബയാണ്. അൽഹംബലിയു, അൽഹംബലി, അദ്ദേഹം അഹമ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബുകാരനായിരുന്നു അൽഹംബലി. അപ്പൊ പേരൊന്നുകൂടി വായിച്ചാൽ, ഹുവ അബു മുഹമ്മദ് തഖിയുദ്ദീൻ അബ്ദുൽ ഗാനി ഇബ്ന് അബ്ദുൽ വാഹിദ് ഇബ്ന് അലി ഇബ്ന് സുറൂർ ഇബ്ന് റാഫിഅ ഇബ്ന് ഹസൻ ഇബ്ന് ജഅ്ഫർ അൽ ജമാഇലിയു അൽ മഖ്ദിസിയു ثم الدمشقي الصالحي الحنبلي. അദ്ദേഹം ജനിച്ചത് ഉലിദ ബി ജമാഇൽ, ജമാഇൽ എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. മൻ അർദി നാബ്ലിസ്, നാബ്ലിസ് എന്ന നാട്ടിൽ. മൻ അൽ അർദിൽ മുഖദ്ദസ, പരിശുദ്ധമാക്കപ്പെട്ട ബൈത്തുൽ മഖ്ദിസിന്റെ പ്രദേശങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ജനനം. സനത്ത് എഹ്ദ വർബഈന വഖംസമിഅ, ഹിജ്റ വർഷം 541, ഹിജ്റ വർഷം 541. അദ്ദേഹം ജനിച്ചു വളർന്നത് ഇൽമിന്റെയും നന്മകളുടെയും വീട്ടിലായിരുന്നു. അതായത് നല്ല ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. فاتجه الى طلب العلم في سن مبكر. يعني مختصرا انا വായിക്കുന്നത്, ഇത് ചില തർജ്ജമകളെ ഞാൻ ചുരുക്കിയതാണ്. വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം ഇൽമ് അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു. ചെറിയ പ്രായത്തിൽ തന്റെ കുടുംബത്തിൽപ്പെട്ട അൽ അല്ലാമത്തുൽ ഫാദിൽ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അഹമ്മദ് ഇബ്നു ഖുദാമ അൽ മഖ്ദിസി, അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് വിജ്ഞാനം നേടി. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അഹമ്മദ് ഇബ്നു ഖുദാമ, അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ കേട്ട ആ വ്യക്തിയുടെ വാപ്പയാണിത്, ഇബ്നു ഖുദാമ അൽ മഖ്ദിസി പ്രസിദ്ധനാണ്. ഇബ്നു ഖുദാമ എന്ന പേരിൽ പ്രസിദ്ധനായ ഒരു വ്യക്തിയുണ്ട്, അൽമുഗ്നി എഴുതിയ. അൽമുഗ്നിയുടെ സാഹിബായ ഇബ്നു ഖുദാമയുണ്ട്, അദ്ദേഹത്തിന്റെ വാപ്പയാണിത്. അൽമുഗ്നിയുടെ സാഹിബായ ഇബ്നു ഖുദാമ അബ്ദുൽ ഗനിയുടെ കൂട്ടുകാരനായിരുന്നു. അവർ രണ്ടുപേരും പലയിടങ്ങളിലേക്കും ഒരുമിച്ച് യാത്ര പോവുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അൽമുഗ്നി എന്ന ഗ്രന്ഥം എഴുതിയ ഇബ്നു ഖുദാമ, അദ്ദേഹത്തിന്റെ വാപ്പയാണിത്, മുഹമ്മദ് ഇബ്നു അഹമ്മദ് ഇബ്നു ഖുദാമ. ഇദ്ദേഹവും പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ആര് പഠിച്ചിട്ടുണ്ട്? അബ്ദുൽ ഗനി അൽ മഖ്ദിസി പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് ബിൻ അഹമ്മദ് ബിൻ ഖുദാമ, അദ്ദേഹത്തിന്റെ മകൻ മുവഫഖുദ്ദീൻ എന്ന പേരിൽ പ്രസിദ്ധനായ അൽമുഗ്നിയുടെ സാഹിബ്, അൽമുഗ്നിയുടെ ഗ്രന്ഥകർത്താവ്, അദ്ദേഹം അബ്ദുൽ ഗനിയുടെ കൂട്ടുകാരനായിരുന്നു. അവർ രണ്ടുപേരും ധാരാളം സ്ഥലങ്ങളിലേക്ക് ഇൽമിനു വേണ്ടി യാത്ര പോയിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഗനി ഔൽ ഇമാം, അദ്ദേഹം ഇൽമിനു വേണ്ടി ധാരാളം യാത്ര ചെയ്ത വ്യക്തിയാണ്. ദിമഷ്ക്, അൽ ഇസ്കന്ദരിയ, അതുപോലെ ബൈത്തുൽ മഖ്ദിസ്, അതുപോലെ മിസർ, ബഗ്ദാദ്, ഹിറാൻ, അൽ മൂസിൽ, അസ്ബഹാൻ, ഹമദാൻ, ഇതല്ലാത്ത സ്ഥലങ്ങൾ, ഇവിടേക്കൊക്കെ ഇൽമിന് വേണ്ടി അദ്ദേഹം യാത്ര പോയിട്ടുണ്ട്. ഇതൊക്കെ വളരെ ദൂരമുള്ള പ്രദേശങ്ങളാണ്. നമ്മൾ മാപ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ വിദൂരത്തുള്ള സ്ഥലങ്ങളാണ് പലതും. പലതിനുമിടയിൽ വലിയ ദൂരമുണ്ട്. ദിമഷ്ക്, ഇസ്കന്ദരിയ, ബൈത്തുൽ മഖ്ദിസ്, മിസർ, ബഗ്ദാദ്, ഹിറാൻ, മൂസിൽ, അസ്ബഹാൻ, ഹമദാൻ. ബഗ്ദാദിലേക്ക് അദ്ദേഹം ഇൽമിനു വേണ്ടി യാത്ര പോയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൽ മുവഫഖ് ഇബ്നു ഖുദാമ അദ്ദേഹത്തിന്റെ ഒപ്പമായിരുന്നു. അവർ ബഗ്ദാദിൽ 4 വർഷം കഴിച്ചു കൂട്ടി. വക്കാൻ അൽ മുവഫഖ് മൈലുഹു ഇലൽ ഫിഖ്ഹി വൽ ഹാഫിൽ അബ്ദുൽ ഗനി മൈലുഹു ഇലൽ ഹദീസ്. അൽ മുഗ്നി ഏത് വിഷയത്തിലുള്ള കിതാബാണ്? അൽ മുഗ്നി ഫിഖ്ഹിന്റെ വിഷയത്തിലുള്ള കിതാബാണ്. അൽ മുഗ്നി ഫിഖ്ഹിന്റെ വിഷയത്തിലുള്ള കിതാബാണ്. അൽ മുഗ്നി, അതുപോലെ അൽ മുഹല്ല, അതുപോലെ അൽ മജ്മൂ ഷർഹുൽ മുഹദ്ദബ്. അൽ മജ്മൂ ആരുടെ? അൽ മജ്മൂ ഷർഹുൽ മുഹദ്ദബ് ആരുടെ കിതാബാണ്? تفضل. المجموع الرم هذا ابو تيميه. ابو تيميه مجموع الفتاوى ده. المجموع شرح المهذب. اي മൂന്ന് കിതാബുകൾ ഫിഖ്ഹിലുള്ള മജാമിഉകളാണ്. ഇതിലേതിൽ ഒന്ന് വായിച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് ഫിഖ്ഹ് നിങ്ങൾ അത് ഒരാളെ ഹിഫ്ലാക്കിയാൽ, ഹിഫ്ല എന്ന് പറഞ്ഞാൽ അത് ഒരാൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് ഫിഖ്ഹ് അവൻ വെള്ളം പോലെ പഠിച്ചു എന്ന് മനസ്സിലാക്കാം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് മൂന്ന് പുസ്തകങ്ങൾ. അൽ മജ്മൂ ആരുടെ? ഷർഹുൽ മുഹദ്ദബ് അന്നവവി. അൽ മജ്മൂ ഷർഹുൽ മുഹദ്ദബ് ലിന്നവവി. അതുപോലെ അൽ മുഹല്ല. അൽ മുഹല്ല ആരുടെ? അവിടെ ഹിഫ്ളൊക്കെ എവിടെ പോയി? അൽ മുഹല്ല ആരുടെ? അൽ മുഹല്ല എത്ര തവണ നമ്മൾ പറയാനുള്ള കിതാബാണ്? المحلى ابن حزم الظاهري. المحلى ابن حزم الظاهري اذا. എവിടെ നമ്മുടെ വിവരൊക്കെ എവിടെ പോയി? മൂന്ന്. المغني ابن قدام المقدسي. അത് മൂന്നും ഫിഖ്ഹിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഗ്രന്ഥങ്ങളാണ്, തവലാത്തുകളാണ്. വളരെ ഡീറ്റെയിൽ ആയി വിശദീകരിച്ച ഫിഖ്ഹ് വിശദീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട മൂന്ന് കിതാബുകളാണ് ഇത്. വേണമെങ്കിൽ ആ കൂട്ടത്തിലേക്ക് നമുക്ക് ഇബ്നു ഉസൈമീന്റെ പിന്നെ സാദുൽ മുസ്തഖ്നി എന്ന ഗ്രന്ഥത്തിലുള്ള ഷർഹ് കൂട്ടാം. അതും ഇതേപോലെ മുതവലാണ്, നല്ല പുസ്തകമാണ്. ഫിഖ്ഹിന്റെ വിഷയങ്ങൾ വളരെ നന്നായി ഡീറ്റെയിൽ ചെയ്ത പുസ്തകമാണ് ഇബ്നു ഉസൈമീന്റെ പുസ്തകം. ഏതാണ്ട് തുടക്കക്കാർക്ക് വായിക്കാൻ പറ്റിയ പുസ്തകം അതാണ്. സാദുൽ മുഖ്നിഉ ഫി ഷർഹ് സാദുൽ മുസ്തഖ്നിഉ ഇബ്നു ഉസൈമീന്റെ പുസ്തകത്തിന്റെ പേരാണ്. സാദുൽ മുഖ്നിഉ ഫി ഷർഹ് സാദുൽ മുസ്തഖ്നിഉ. അത് 12 വോളിയമുള്ള പുസ്തകമാണ്. ഫിഖ്ഹ് വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണ്. അതുപോലെ ഞാൻ മുന്നേ പറഞ്ഞ അൽ മജ്മൂ നവവി പൂർത്തീകരിച്ചിട്ടില്ല, പിൽക്കാലക്കാരാണ് പൂർത്തീകരിച്ചത്. മുഹദ്ദബ് എന്ന ഗ്രന്ഥത്തിനുള്ള, അൽ മുഹദ്ദബ് എന്ന പുസ്തകത്തിനുള്ള വിശദീകരണമാണ് അൽ മജ്മൂ. അൽ മുഹല്ല ഇബ്നു ഹസ്മിന്റെ കിതാബാണ്, അദ്ദേഹം സ്വയം എഴുതിയത് തന്നെയാണ്. അതുപോലെ അൽ മുഗ്നി ഇബ്നു ഖുദാമ അൽ മഖ്ദിസി അദ്ദേഹത്തിന്റെ പുസ്തകം. അപ്പൊ ഇബ്നു ഖുദാമ അദ്ദേഹത്തിന് കൂടുതൽ മൈലുണ്ടായിരുന്നു, അദ്ദേഹം കൂടുതൽ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്ന വിഷയം ഏതായിരുന്നു? ഫിഖ്ഹ് ആയിരുന്നു. അദ്ദേഹം അതിലാണ് കൂടുതൽ പിന്നെ കഴിവ് കാണിച്ചത്. എന്നാൽ അബ്ദുൽ ഗാനി അൽ മഖ്ദിസി അദ്ദേഹം കാന മൈലുഹു ഇലൽ ഹദീസ്, അദ്ദേഹം കൂടുതൽ ഹദീസ് പഠിക്കുന്നതിനാണ് സമയം ചെലവഴിച്ചത്. കൂടുതൽ താല്പര്യം ആ വിഷയത്തോടായിരുന്നു. ഇവർ രണ്ടുപേരും ബഗ്ദാദിലായിരിക്കുന്ന സമയത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അൽ ജീലാനി, നമ്മുടെ നാട്ടിലുള്ള ഖുറാഫികൾ വിളിച്ചു പ്രാർത്ഥിക്കാറുള്ള ഷെയ്ഖ് അബ്ദുൽ ഖാദർ അൽ ജീലാനിയുടെ അടുക്കൽ 40 ദിവസം അല്ലെങ്കിൽ അതിൽ കുറഞ്ഞു കൂടുതൽ ദിവസം പഠിച്ചിട്ടുണ്ട്. അവർ അദ്ദേഹത്തിനത് പഠിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് മരണമുണ്ടായത്. അബ്ദുൽ ഗാനി അൽ മഖ്ദിസി അദ്ദേഹം തന്റെ ഹിഫ്ദിന് പേരുകേട്ടയാളായിരുന്നു, ശക്തമായ ഹിഫ്ദുള്ളയാളായിരുന്നു. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ലം യഅതി ബഅദദ്ദാർ ഖുത്നി മിസ്ലഹു ഇല്ല അൽ ഹാഫിദ് അബ്ദുൽ ഗാനി. അബ്ദുൽ ഗനി അല്ലാതെ അൽ ഇമാം അദ്ദാറുഖുത്നിക്ക് ശേഷം ഹിഫ്ദിൽ അതുപോലെ കഴിവ് കാണിച്ച മറ്റൊരാളും വന്നിട്ടില്ല. ദാറുഖുത്നിയുടെ ഹിഫ്ദ് എല്ലാവർക്കും പ്രസിദ്ധമായ ഹിഫ്ദാണ്. ഇമാം ബുഖാരി വരെ ചോദ്യം ചെയ്യാൻ കഴിവുണ്ടായിരുന്ന ഹിഫ്ദായിരുന്നു ദാറുഖുത്നിയുടെ ഹിഫ്ദ്, അദ്ദാറുഖുത്നി, ഇമാം അദ്ദാറുഖുത്നി. ദാറുഖുത്നിക്ക് ശേഷം പിന്നീട് അബ്ദുൽ ഗനിയെ പോലെ ഹിഫ്ദ് ഉണ്ടായിരുന്ന മറ്റൊരാൾ വന്നിട്ടില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. الحافظ الضياء الضياء المقدسي اديهم برنيو كان شيخنا الحافظ لا يكاد احد يساله عن حديث الا ذكره له وبينه عند شيخായിരുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഷേഖായിരുന്ന الحافظ عبد الغني المقدسي അദ്ദേഹത്തോട് ആരെങ്കിലും ഒരു ഹദീസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹദീസ് അദ്ദേഹം പരിപൂർണമായി വായിക്കും ഹിഫ്ളിൽ നിന്ന്, അതുപോലെ അതിനെ വിശദീകരിക്കും, അത് ഷർഹ് ചെയ്യും. വദക്കറ സിഹ്ഹതഹു ഔ സഖ്മഹു ഔ സുഖ്മഹു, അതുപോലെ അതിന് ആ ഹദീസ് സഹീഹാണോ ളഈഫാണോ അത് അദ്ദേഹം വിശദീകരിക്കും. വലാ യസ്അലുഹു അൻ റജുലിൻ ഇല്ലാ ഖാൽ, അദ്ദേഹത്തോട് ആരെയെങ്കിലും കുറിച്ച് ഏതെങ്കിലും റാവിമാരെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും ഹുവ ഫുലാൻ ഇബ്നു ഫുലാൻ അൽ ഫുലാനി, അദ്ദേഹം ഇന്നയാളുടെ മകനാണ്, ഇന്നയാളാണ് അദ്ദേഹത്തിന്റെ പിതാവ്, ഇന്ന നിസ്ബത്താണ് അദ്ദേഹത്തിനുള്ളത്, ഇന്ന ലഖബാണ് അദ്ദേഹത്തിനുള്ളത്, ഇന്ന കുനിയത്താണ് അദ്ദേഹത്തിനുള്ളത് എന്നിങ്ങനെ വിശദീകരിക്കാൻ അദ്ദേഹത്തിന് പെട്ടെന്ന് കഴിയുമായിരുന്നു. വയദ്ഖുറു നസബഹു വഅന അഖൂൽ കാന അൽ ഹാഫിളു അബ്ദുൽ ഗനി അമീറൽ മുഅ്മിനീന ഫിൽ ഹദീസ്. അൽ ഹാഫിളു അബ്ദുൽ ഗനി അൽ മഖ്ദിസി, അദ്ദേഹം ഹദീസിൽ അമീറുൽ മുഅ്മിനീന ആയിരുന്നു. ഈ പേര് ഇത്തലാഖായിട്ട് കിട്ടിയിട്ടുള്ള ആർക്കാണ്? അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്ന പേര് അൽ ബുഖാരി, അലിമാം അൽ ബുഖാരി ആയിരുന്നു അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്ന പേര് ഇത്തലാഖായ മുത്തലാഖായ പറയപ്പെട്ടാൽ അദ്ദേഹത്തിനാണ്. എന്നാൽ ഇവർ അവരുടെ കാലഘട്ടത്തിൽ ഹദീസിന്റെ കാര്യത്തിൽ അമീറുൽ മുഅ്മിനീന്മാരായിരുന്നു, അതായത് അതിൽ അവരല്ലാതെ വേറെ ഒരാളും അവരെ കവച്ചു വെക്കാനില്ലായിരുന്നു. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഹാഫിളു അബ്ദുൽ ഗനി ലം യറ മിസ്ലഹു ഫി ഹയാത്തി, അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നോട് കിടപിടിക്കാൻ പറ്റുന്ന മറ്റൊരാൾ അദ്ദേഹം ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതായത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിനേക്കാൾ കഴിവുള്ള വേറൊരു പണ്ഡിതനും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ഹദീസിന്റെ കാര്യത്തിൽ. ധാരാളം ഉസ്താദുമാരുടെ അടുക്കൽ നിന്ന് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്, അനേകം ഷേഖന്മാരുണ്ട് അദ്ദേഹത്തിന്, അതിൽ ചില ആളുകളുടെ പേര് എഴുതിക്കോളൂ. ഷുയൂഖുഹു അബുൽ മക്കാരിം ഇബ്നു ഹിലാൽ, അബുൽ മക്കാരിം ഇബ്നു ഹിലാൽ, അതുപോലെ സൽമാൻ ഈ അബുൽ മക്കാരിം ഇബ്നു ഹിലാൽ അദ്ദേഹം ആദ്യം പഠിച്ച ഷേഖന്മാരിൽ ഒരാളാണ്. അതുപോലെ സൽമാൻ ഇബ്നു അലി അർറഹ്ബി, സൽമാൻ ഇബ്നു അലി അർറഹ്ബി, അതുപോലെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ് അൽ ഹാഫിളു അസ്സിൽഫി, അസ്സലഫിയോ അസ്സൽഫിയോ ഒന്നല്ല, അസ്സിൽഫി, അസ്സിൽഫി ബിൽകസർ, അൽ ഹാഫിളു അസ്സിൽഫി, അദ്ദേഹം ധാരാളം ഇദ്ദേഹത്തിന് അടുത്ത് പഠിച്ചിട്ടുണ്ട്. ഹത്ത ഖീൽ ലഅല്ലഹു കതബ അൻഹു അൽഫ ജുസ്ഇൻ, ആയിരം ജുസ് വരുന്ന പേജുകൾ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് എഴുതിയെടുത്തിട്ടുണ്ടാകുമെന്ന് പറയപ്പെടുമാറ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതായത് അതിന് മാത്രം എഴുതിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന്, അതിനു മാത്രം അബ്ദുൽ ഖാൻ അൽ മഖ്ദിസി പഠിച്ചിട്ടുണ്ട്. അതുപോലെ അബുൽ ഫദ്ല തൂസി, പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ്, അദ്ദേഹത്തിന് അടുത്ത് പഠിച്ചിട്ടുണ്ട്. അബുൽ ഫദൽ അത്തൂസി, തൂസി അല്ല, അത്തൂസി, അബുൽ ഫദ്ല അത്തൂസി. അതുപോലെ അഹ്മദ് ഇബ്നുൽ മുഖരി അൽ കർഹി, ഒരു പ്രസിദ്ധനായ പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ നുഖൂലാത്തിൽ ചില പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അഹ്മദ് ഇബ്നുൽ മുഖരി അൽ കർഹി, വേറെയും ധാരാളം പണ്ഡിതന്മാരുണ്ട്, ഇത് അനേകം പണ്ഡിതന്മാരുണ്ട്, വളരെ ചുരുക്കി കുറച്ച് പേരുടെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് അദ്ദേഹത്തിന്. മഹാസിരിങ്ങളായ ചില ആളുകൾ 80-ൽ അധികം പുസ്തകങ്ങൾ, അല്ലെങ്കിൽ 80-ൽ ചില്ലാനം പുസ്തകങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ ഖാനിൽ മഖ്ദിസിക്ക് 80-ൽ ചില്ലാനം പുസ്തകങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതിൽ ചിലതൊക്കെ വലിയ വോളിയം വരുന്ന പുസ്തകങ്ങളാണ്, ചിലത് ചെറിയ ചെറിയ കിതാബുകളാണ്. ചില പുസ്തകങ്ങളുടെ പേര് എഴുതിക്കോളും. ഒന്ന് അൽ മിസ്ബാഹ് ഫി ഉയൂനിൽ അഹാദീസ് സിഹാഹ്, അൽ മിസ്ബാഹു ഫി ഉയൂനിൽ അഹാദീസി അസ്സിഹാഹി. അടുത്ത പുസ്തകം الذكر كتاب الذكر أدبلتني تحفة الطالبين في الجهاد والمجاهدين تحفة الطالبين في الجهاد والمجاهدين അതുപോലെ അറൗദ അതുപോലെ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് മെഹ്നത്തുൽ ഇമാമി അഹമ്മദ് ഇമാം അഹമ്മദിന്റെ പരീക്ഷണം അതിനെ കുറിച്ചുള്ള ചരിത്ര ഗ്രന്ഥം അതുപോലെ ഒരു പുസ്തകമാണ് തർഗീബു ഫി ദുആ ധാരാളം പുസ്തകങ്ങൾ വേറെയുണ്ട് ആരെങ്കിലും കൂടുതൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ തർജുമ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും അബ്ദുൽ ബസ്സാമിന്റെ ഷർഹില മറ്റൊക്കെ ഉണ്ടാവും അവിടെ അബ്ദുള്ള അൽ ബസ്സാം അദ്ദേഹത്തിന്റെ ഷർഹ് ഇവിടെയുണ്ട് ലൈബ്രറിയിലുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് ഇനിയും കൂടുതൽ എഴുതിയെടുക്കുകയോ പഠിക്കുകയോ ചെയ്യാം ധാരാളം പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നേരിട്ട വ്യക്തിയാണ് ഇദ്ദേഹം പല നാടുകളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെട്ടോടേണ്ടി വന്നിട്ടുണ്ട് അനേകം ഫിത്നകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ചില നാടുകളിൽ ഹനഫികൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു വേറെ ചില നാടുകളിൽ ഹംബലികൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു ഹംബലിയായിരുന്നു അദ്ദേഹം ഇപ്പൊ പിന്നെ ഹംബലികൾ എന്തിനായിരിക്കും തിരിഞ്ഞിട്ടുണ്ടാവുക അസൂയ കാരണത്തെ ഹംബലികൾ അദ്ദേഹത്തിനെതിരെ ചില ഹംബലികൾ അദ്ദേഹത്തിനെതിരെ തിരിയാൻ കാരണം അസൂയായിരുന്നു അബു ഹനീഫയുടെ മദ്ഹബ് പിൻപറ്റിയ ഹനഫികളാകട്ടെ സ്വാഭാവികമായുള്ള മദ്ഹബി ശത്രുത കാരണത്താൽ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരുന്നു അതിലൊരു കാരണം അബു ഹനീഫക്കെതിരെയുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന ചില ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു എന്നതാണ് അപ്പൊ ഇങ്ങനെ ചില കാരണങ്ങൾ കൊണ്ട് ഹംബലി മദ്ഹബിന് ഏതെങ്കിലും മസലകൾ എതിരായി എന്നതുകൊണ്ടായിരുന്നില്ല സ്വാഭാവികമായിട്ടും ഹംബലി മദ്ഹബിലാണ് കൂടുതൽ ദലീലിനോട് അടുത്ത് നിൽക്കുന്ന സ്വഭാവമുള്ളത് തക്ലീദ് വളരെ കുറച്ച് ഹംബലി മദ്ഹബിലെ കാണാൻ പറ്റുള്ളൂ മറ്റു മദ്ഹബുകളെക്കാൾ കാരണം ഹംബലി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തന്നെ ഒന്ന് തക്ലീദിനെ ശക്തമായി പോരാടിയാണ് രണ്ട് അദ്ദേഹം അഹാദീസുകൾ ലഭിക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് അതിലേക്ക് മടങ്ങുന്നയാളായിരുന്നു അതുകൊണ്ട് മദ്ഹബുകളുടെ കൂട്ടത്തിൽ കൂടുതൽ ശരിയോട് അടുത്ത് നിൽക്കുന്ന മദ്ഹബ് ഹംബലി മദ്ഹബാണെന്ന് ചിലർ പറയുന്നത് കാണാം അല്ലാഹു ആലം അല്ലാഹു ആലം مرض رحمه الله في ربيع الاول سنه 600 مرضا شديدا هجره വർഷം 600 ربيع الاول മാസത്തിൽ ശക്തമായ രോഗം അദ്ദേഹത്തെ പിടികൂടി ആ രോഗത്തിന്റെ ശക്തി കാരണത്താൽ മനഅഹു മിനൽ കലാം വൽ ഖിയാം സംസാരിക്കാനോ എഴുന്നേറ്റ് നിൽക്കാനോ കഴിയാത്ത രൂപത്തിൽ അദ്ദേഹത്തെ രോഗം ബാധിച്ചു ഇത് അദ്ദേഹം നാട് വിട്ടു പോകുന്നതിന്റെ ഇടയിലായിരുന്നു അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കി ഇങ്ങനെ ബഗ്ദാദിലേക്ക് പറഞ്ഞ് അദ്ദേഹത്തിന് നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം വന്നു ആ തീരുമാനം രേഖപ്പെടുത്തിയ കത്ത് രാജാവിന്റെ അടുക്കൽ നിന്നുള്ള കത്ത് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് രോഗമുണ്ടായത് ആ കത്ത് എത്തുന്നതിന് മുന്നേ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുന്നതിന് മുന്നേ അദ്ദേഹം മരണപ്പെട്ടു 16 ദിവസം അദ്ദേഹം രോഗമായി കടന്നു وفي يوم الاثنين الثالث والعشرين من شهر ربيع الاول ربيع الاول الثالث والعشرين 23 തിങ്കളാഴ്ച ദിവസം ربيع الاول 23 തിങ്കളാഴ്ച ദിവസം അദ്ദേഹം വഫാതായി അദ്ദേഹത്തിന് 59 വയസ്സുണ്ടായിരുന്നു 59 വയസ്സ് മരിക്കുന്ന സമയത്തുണ്ടായിരുന്നു മിസോറിലാണ് അദ്ദേഹത്തെ മറമാടിയത് മിസോറിൽ ആണ് അദ്ദേഹത്തെ മറമാടിയത് നമ്മൾ പഠിക്കുന്ന പുസ്തകം അന്തത്തുൽ അഹ്കാമാണ് അതിലെ ഒരു കിതാബ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ് അബില്ലാഹി തൗഫീഖ് അല്ലാഹു സുബ്ഹാന തആലയുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ എന്താ എന്ന പുസ്തകം ധാരാളമായി പണ്ഡിതന്മാർ ഖിദ്മ ചെയ്ത പുസ്തകമാണ്. അനേകം ഷുറൂഹാത്തുകൾ അതിനുണ്ട്, അനേകം ഷുറൂഹാത്ത്, അനേക ഖിദ്മത്തുകൾ ഈ പുസ്തകത്തിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അംദത്തുൽ അഹ്കാമിന്റെ ചില ഷർഹുകളുടെ പേരുകൾ എഴുതിക്കോളും. ഒന്ന്, ഇഹ്കാമുൽ അഹ്കാം, ഇഹ്കാമു അൽ അഹ്കാം, ഇഹ്കാമുൽ അഹ്കാം ഷർഹു അഹാദീസി സയ്യിദുൽ അനാം, ഷർഹു അഹാദീസി സയ്യിദുൽ അനാം, ഷർഹു അഹാദീസി സയ്യിദുൽ അനാം ലിബ്നുൽ അസീർ, ഇബ്നുൽ അസീറിന്റെ ഗ്രന്ഥമാണിത്. ഇബ്നുൽ അസീർ ഹിജ്റ വർഷം 699 വഫാത്തായത്. അപ്പോ അദ്ദേഹം വഫാത്തായത് 600 അബ്ദുൽ ഖാനി അൽ മഖ്ദിസി വഫാത്തായത് എത്രാമത്തെ വർഷം? ഹിജ്റ വർഷം 600. 699 വർഷത്തിൽ അദ്ദേഹത്തിന്റെ പുസ്തകം അംദത്തുൽ അഹ്കാമിന് ഷർഹ് രചിക്കപ്പെട്ടു. അതിനു മുന്നേ അദ്ദേഹത്തിന് ഷർഹ് രചിക്കപ്പെട്ടിട്ടുണ്ട്. 699 ഇബ്നുൽ അസീർ മരിക്കുന്നത്. അപ്പൊ അതിനും വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഷർഹ് എഴുതിയിട്ടുണ്ടാകണം. അപ്പൊ 100 വർഷത്തിനുള്ളിൽ തന്നെ ഷർഹുകൾ അതിന് എഴുതപ്പെട്ടു തുടങ്ങിയിരുന്നു. മറ്റൊരു പുസ്തകം ഇഹ്കാമുൽ അഹ്കാം ഫി ഷർഹി ഉംദത്തുൽ അഹ്കാം, അതേ പേര് തന്നെ, ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഇഹ്കാമുൽ അഹ്കാം ഫി ഷർഹി ഉംദത്തുൽ അഹ്കാം ഇബ്നു ദഖീഖ് അൽ ഐദ് അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ഇബ്നു ദഖീഖ് അൽ ഐദ് പ്രസിദ്ധ പണ്ഡിതനാണ്. ഇബ്നു ദഖീഖ് അൽ ഐദ് ഹിജ്റ വർഷം 702 അദ്ദേഹം വഫാത്തായത്. അതുപോലെ ഇബ്നു അസാക്കിറിന് ഒരു ഷർഹുണ്ട് അംദത്തുൽ അഹ്കാമിന്. ഈ രണ്ടാമത് പറഞ്ഞ പുസ്തകം മത്ബൂആണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു ഇഹ്കാമുൽ അഹ്കാം ഫി ഷർഹി അംദത്തുൽ അഹ്കാം ഇബ്നു ദഖീഖ് അൽ ഐദിന്റെ പുസ്തകം, അത് മത്ബൂആണ്, പ്രിന്റഡ് ആണ്. മത്ബൂ എന്ന് പറഞ്ഞാൽ പുസ്തകം പ്രിന്റായി ഇന്ന് ലഭ്യമാണ്. ചിലത് ലഭ്യമല്ല എന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇബ്നു അസീറിന്റെ ഞാൻ മത്ബൂ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കണ്ടിട്ടില്ല, പലയിടത്തും നോക്കിയിട്ട് കണ്ടിട്ടില്ല. അതുപോലെ അൽ ഫാഖിഹാനി അദ്ദേഹത്തിന് ഷർഹുണ്ട്, റിയാദുൽ അഫ്ഹാം ഫി ഷർഹി ഉംദത്തുൽ അഹ്കാം, റിയാദുൽ അഫ്ഹാം ഫി ഷർഹി ഉംദത്തുൽ അഹ്കാം, റിയാദുൽ അഫ്ഹാം ഫി ഷർഹി ഉംദത്തുൽ അഹ്കാം അൽ ഫാഖിഹാനി, ഹിജ്റ വർഷം 734 വഫാത്തായി. അൽ ഫാഖിഹാനി അടുത്ത പുസ്തകം ഇബ്നു ഫർഹൂൻ. ഈ പുസ്തകം ലുഗവിയായ ചർച്ചകൾ മാത്രമുള്ള പുസ്തകമാണ്. കാര്യമായ അതിലുള്ള ലുഗവിയായ ചർച്ചകളാണ്. അതിന്റെ ഇറാബ്, അതിന്റെ ലുഗത്ത് എങ്ങനെയാണ്, ഓരോ ഹദീസുകളുടെ ചർച്ച, അതാണ് ഈ പുസ്തകത്തിലുള്ളത്. ഈ പുസ്തകം മത്ബൂ അല്ല, അത് പ്രിന്റഡ് ആയിട്ട് അവൈലബിൾ അല്ല. എടുത്തിന് പുറത്തിറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഈ പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ചില പരസ്യങ്ങൾ കണ്ടിരുന്നു, അല്ലാഹു അഅലം. അതുപോലെ പ്രസിദ്ധമായ മറ്റൊരു ഷർഹാണ്, വായിച്ചിരിക്കേണ്ട ഒരു ഷർഹാണ്, അൽ ഇഅലാം ബി ഫവാഇദി ഉംദത്തുൽ അഹ്കാം. നല്ല പുസ്തകമാണ് അത്, അൽ ഇഅലാം ബി ഫവാഇദി ഉംദത്തുൽ അഹ്കാം. വളരെ എളുപ്പമുള്ള നല്ല രൂപത്തിലാണ് അതിന്റെ ഷർഹുള്ളത്. ഏതാണ്ട് ഇബ്നു റജബിന്റെ ഷർഹിന്റെ ചില രീതികൾ ആ പുസ്തകത്തിൽ കാണാൻ പറ്റും. ഇബ്നു റജബ് അൽ ഹംബലിയുടെ ചില രീതികൾ ആ പുസ്തകത്തിൽ കാണാൻ പറ്റും. നല്ല രസകരമായ രൂപത്തിൽ ഒരു ഹദീസ് കൊടുത്തിട്ട് അതിലുള്ള ഷർഹ്, അതിലുള്ള ഫവാഇദുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഷർഹ് എന്താണ്, അത് ഈ ബാബുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട്, നല്ല രൂപത്തിൽ വിശദീകരിക്കുന്ന ഷർഹാണ് ഇബ്നുൽ മുലഖിന്റെ ഷർഹാണത്. ഇബ്നുൽ മുലഖ് ധാരാളം വോളിയങ്ങളുള്ള പുസ്തകമാണ്. അൽ ഇഅലാം ബി ഫവാഇദി ഉംദത്തുൽ അഹ്കാം ഇബ്നുൽ മുലഖ് അശ്ശാഫിഈ, ഹിജ്റ വർഷം 704 അദ്ദേഹം വഫാത്തായത്. അതുപോലെ മറ്റൊരു പുസ്തകം തംബീഹുൽ അഫ്ഹാം ഫി ഷർഹി ഉംദത്തുൽ അഹ്കാം ഇബ്നു ഉസൈമീൻ. അദ്ദേഹം പൂർത്തീകരിച്ചിട്ടില്ല, പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പക്ഷെ കംപ്ലീറ്റ് അല്ല. തംബീഹുൽ അഫ്ഹാം ഫി ഷർഹി ഉംദത്തുൽ അഹ്കാം. അതുപോലെ ഇവിടെയുള്ള പുസ്തകം തൈസിറുൽ അല്ലാം ഷർഹ് ഇംദത്തുൽ അഹ്കാം, രണ്ടാം പുസ്തകം നമ്മുടെ ലൈബ്രറിയിലുണ്ട് പുസ്തകം. തൈസിർ അല്ലാം ഷർഹ് ഇംദത്തുൽ അഹ്കാം ലി അബ്ദുല്ലാഹ് ആൽ ബസ്സാം, അബ്ദുല്ലാഹ് ആൽ ബസ്സാം, അബ്ദുല്ലാഹ് ആലു ബസ്സാം, അദ്ദേഹം ആസറായിട്ടുണ്ട്. അതുപോലെ അഹമ്മദ് ഇബ്നു യഹ്യ അന്നജ്മി, അദ്ദേഹത്തിന് ഷർഹുണ്ട്. അഹമ്മദ് ഇബ്നു യഹ്യ അന്നജ്മി ഈ അടുത്ത കാലത്ത് ജീവിച്ചു മരിച്ചു പോയ പണ്ഡിതനാണ്. അഹമ്മദ് ഇബ്നു യഹ്യ അന്നജ്മി തഅസീസുൽ അഹ്കാം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്, തുടക്കം അങ്ങനെയാണ്. കുറച്ച് വലിയ പേരാണ്. തഅസീസുൽ അഹ്കാം അലാ മാ സഹ അൻ ഖൈറുൽ അനാം ബിഷർഹി അഹാദീസി ഉംദത്തുൽ അഹ്കാം, അതാണ് പുസ്തകത്തിന്റെ ശരിയായ പേര്, പൂർണ്ണമായ പേര്. തഅസീസുൽ അഹ്കാം എന്ന് എഴുതിയാലും മതി. യഹ്യ അന്നജ്മി അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ഇതൊക്കെയാണ് ഈ പുസ്തകത്തിലുള്ള ചില ഷുറൂഹുകൾ. അതുപോലെ ഉംദത്ത് ഉംദ എന്ന ഗ്രന്ഥം, അതിന്റെ റിജാലുകൾ, ആ ഹദീസിന്റെ റാവിമാർ, ആ വിഷയം മാത്രം ചർച്ച ചെയ്യുന്ന പുസ്തകങ്ങൾ വേറെയുണ്ട്. ഇങ്ങനെ അനേകം ഗ്രന്ഥങ്ങളുണ്ട്. പിന്നെ ഈ കാലഘട്ടത്തിൽ മുഅസിരീങ്ങൾ, അതുപോലെ ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ബാസ്, അദ്ദേഹത്തിന് ഷർഹുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് അൽ ഇഫ്ഹാം എന്നാണ്. അൽ ഇഫ്ഹാം, അൽ ഇഫ്ഹാം ഫി ഷർഹ് ഉംദത്തുൽ അഹ്കാം. അത് അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഷെയ്ഖ് സഈദ് ഇബ്നു അലി ഇബ്നു വഹ്ഫ് അൽ ഖഹ്താനി, അദ്ദേഹമാണ് അത് ക്രോഡീകരിച്ചിട്ടുള്ളത്. ഉംദത്തുൽ അഹ്കാമിന്റെ ഷർഹ് ഇബ്നു ബാസിനുണ്ട്. അതുപോലെ അനേകം പണ്ഡിതന്മാർ ഷർഹ് ചെയ്തിട്ടുണ്ട്. വേറെയും ധാരാളം പുസ്തകങ്ങളുണ്ട്. കഷ്ഫുൽ ലിസാം, അതുപോലെ ധാരാളം പുസ്തകങ്ങൾ വേറെയും ഉണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ പുസ്തകം വളരെയധികം ഖിദ്മത്ത് ചെയ്യപ്പെട്ട പുസ്തകമാണ്. മാത്രമല്ല ഹിഫ്ദിന് പറ്റിയ ഏതെങ്കിലും ഹദീസിന്റെ മുത്തൂനുകൾ അർബഅത്തുൻ നവവിയ്യ കഴിഞ്ഞാൽ ആരെങ്കിലും ഹിഫ്ലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഹിഫ്ദിന് പറ്റിയ പുസ്തകമാണ് ഉംദത്തുൽ അഹ്കാം. കാരണം ചെറിയ ഹദീസുകളാണ്, വളരെ എളുപ്പമുള്ള രൂപത്തിലാണ് അതിന്റെ ക്രോഡീകരണം. ഇങ്ങനെ പല പ്രത്യേകതകൾ ആ പുസ്തകത്തിനുണ്ട്. ഉംദത്തുൽ അഹ്കാം പല പണ്ഡിതന്മാരും അർബഅത്തുൻ നവവിയ്യ കഴിഞ്ഞാൽ പിന്നീട് ഹിഫ്ദാക്കാൻ ഉപദേശിക്കാറുള്ള പുസ്തകമാണ്, ഹിഫ്ദാക്കാറുള്ള ഹദീസിലെ പുസ്തകമാണ്. അതുകൊണ്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഹിഫ്ദാക്കട്ടെ. എന്തായാലും നമ്മളിവിടെ കിതാബ് സിയാം, അത് എന്തായാലും ഹിഫ്ദാക്കേണ്ടി വരും. ഉംദത്തുൽ അഹ്കാമിലെ കിതാബ് സിയാം വളരെ എളുപ്പമുള്ള ഹദീസുകളാണ്. വലിയ പ്രയാസമുള്ള ഹദീസുകളൊന്നും ഇല്ല, വളരെ പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റിയ ഹദീസുകളാണ്. ഇൻഷാ അള്ളാഹ്. അബില്ലാഹി തൗഫീഖ് വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദ്.